ഈ ഉറങ്ങി ഒരു പകുതി ഉറക്കത്തിൽ എപ്പോഴോ പുള്ളിക്കാരിക്ക് എവിടെ നിന്നോ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് എങ്ങനെയോ ഉറക്കം ഉണർന്നു. ഉണർന്ന് കേൾക്കുമ്പോൾ ഈ ഹസ്ബൻഡ് ബെഡിലില്ല. പുള്ളിക്കാരൻ എന്തോ ആരുമായിട്ടോ സംസാരിക്കുകയാണ്. അപ്പോൾ സാധാ കോൾ ആരെ വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും, ക്ലയൻസ് എങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കെയർ ചെയ്തില്ല. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ജഗ്ഗെടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സംസാരിക്കുന്നതൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെയല്ല, കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. വളരെ എന്ത് ചിരിച്ച് ഒരു അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇവളാകെ ഞെട്ടലിൽ വല്ലാത്ത ഒരവസ്ഥയിലോട്ടായി.
ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹയർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേയേറെ വിഷയങ്ങളെ നാം ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ഷോയിലേക്ക് ഒട്ടേറെ വിഷയങ്ങളിങ്ങനെ ഒഴുകിയെത്തുകയാണ് അല്ലേ ലക്ഷ്മി? കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ കുറേ കോളുകൾ, കുറേ മെസ്സേജുകൾ ഞങ്ങളുടെ മെയിലിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ വാട്സപ്പിലും എല്ലാം എത്തിക്കഴിയും. എല്ലാ ഈ മെസ്സേജുകൾക്ക് പിന്നിൽ ഒരു ജീവിതത്തിൻ്റെ കഥയുണ്ട് എന്നുള്ളതാണ് പരമപ്രധാനം. ഉരുകുന്ന വിഷയങ്ങൾ തന്നെയാണ് മിക്കതും. ചില വിഷയങ്ങൾ ഞങ്ങൾക്ക് ഈ ഷോയിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്തവയാണ് എന്നുകൂടി സൂചിപ്പിച്ചോട്ടെ. കാര്യം അത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന വിഷയങ്ങൾ വരെയുണ്ട്. പിന്നെ അത് പേഴ്സണലായിട്ട് സംസാരിച്ച് അതിനെ അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. കാര്യം അത് പബ്ലിക്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ അടുത്ത് ലക്ഷ്മിക്കൊരു ഫോൺ കോൾ വന്നു. അതൊരു രാത്രി 8:30 കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. ലക്ഷ്മി ഏകദേശം ഒരു അരമണിക്കൂറോളം ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിനുശേഷമാണ് ഈ സബ്ജക്റ്റ് ലക്ഷ്മി എൻ്റെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാം എന്ന് തോന്നി. കാര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ ഇപ്പോൾ ഒരുപാടായി കണ്ടുവരുന്ന, എല്ലാവരും കേട്ട് തഴമ്പിച്ച വിഷയമാണെങ്കിൽ കൂടിയും അത് ഒരുപാട് ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യത്തെയാണ് ലക്ഷ്മിയുമായിട്ട് ആ വ്യക്തി ഷെയർ ചെയ്തത്. അപ്പോൾ ലക്ഷ്മി തന്നെ ആ വിഷയം എന്താണെന്ന് പറയട്ടെ, അതല്ലേ അതിൻ്റെ ശരി.
അപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുതുമയൊന്നും തോന്നണമെന്നില്ല. കാര്യം പുതുതായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല, എങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇത്തരം കഥകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ രീതിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഞാനും കേട്ടത്. ഒരു പെൺകുട്ടിയായിരുന്നു വിളിച്ചത് എന്നെ. അപ്പോൾ വിളിച്ചിട്ടുള്ള പെൺകുട്ടി ഒരു 10-26 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു നേഴ്സാണ് കേട്ടോ. ഹസ്ബൻഡ് ഒരു IT പ്രൊഫഷണലാണ്. അപ്പോൾ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു പ്രണയം കഴിഞ്ഞ് അതിനുശേഷം അത് വിവാഹത്തിൽ എത്തിച്ചേർന്ന് ഇപ്പോൾ വിവാഹിതരായി 3 ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയം നടക്കുന്നത് എന്നെ വിളിക്കുന്നതിന് ഒരു 6 മുമ്പാണ്. അപ്പോൾ പുള്ളിക്കാരി നേഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നൈറ്റ് ഷിഫ്റ്റൊക്കെയാണ്. അപ്പോൾ രണ്ട് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം നടക്കുന്നതിൻ്റെ അന്ന് പുള്ളിക്കാരിക്ക് മോർണിംഗിൽ ഏർലി മോർണിംഗ് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി അത്താഴമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഹസ്ബൻഡ് വരെ വെച്ചിട്ട് താമസിക്കുമെന്ന് കേട്ടിട്ട് എല്ലാം ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരി പോയി ചെന്ന് കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നു, ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അവൾ കിടന്നുറങ്ങുകയാണ്. ഈ ഉറങ്ങി ഒരു പകുതി ഉറക്കത്തിൽ എപ്പോഴോ പുള്ളിക്കാരിക്ക് എവിടെ നിന്നോ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് എങ്ങനെയോ ഉറക്കം ഉണർന്നു. ഉണർന്ന് കേൾക്കുമ്പോൾ ഈ ഹസ്ബൻഡ് ബെഡിലില്ല. പുള്ളിക്കാരൻ എന്തോ ആരുമായിട്ടോ സംസാരിക്കുകയാണ്. അപ്പോൾ സാധാ കോൾ ആരെ വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും, ക്ലയൻസ് എങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കെയർ ചെയ്തില്ല. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ജഗ്ഗെടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സംസാരിക്കുന്നതൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെയല്ല, കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. വളരെ എന്ത് ചിരിച്ച് ഒരു അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇവളാകെ ഞെട്ടലിൽ വല്ലാത്ത ഒരവസ്ഥയിലോട്ടായി. അപ്പോൾ ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ കരച്ചിലും ദേഷ്യവും എല്ലാം കൂടെ ആയിട്ടൊരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു. അതിനുശേഷം ചെന്ന് ഈ ഫോണൊക്കെ വാങ്ങിച്ച് അങ്ങ് എറിഞ്ഞു പൊട്ടിച്ചാലോ അല്ലെങ്കിൽ ഇയാളടുത്ത് ഒന്ന് ദേഷ്യപ്പെട്ട് വഴക്ക് കൂടിയാലോ എന്നെല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവൾ ഭയങ്കരമായിട്ട് കുറേ കരഞ്ഞു, ബാത്റൂമിൽ കയറി കുറേ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബെഡിൽ വന്നും കിടന്ന് കുറേ കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ അങ്ങനെ തന്നെ വീട്ടിൽ ചരിഞ്ച് കിടക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഹസ്ബൻഡ് വന്ന് കിടന്ന് പുള്ളിക്കാരൻ എന്ന് ശ്രദ്ധിക്കുന്നില്ല, കിടന്നുറങ്ങുകയാണ്. ഈ ആൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ പതിയെ എണീറ്റ് ബെഡിലിരുന്നു. ബെഡിലിരുന്നതിന് ശേഷം പതിയെ ഇയാളുടെ ഫോണെടുത്തിട്ട് ലാസ്റ്റ് കോൾ ചെയ്ത ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു. അപ്പോൾ പെൺകുട്ടിയാണെന്നുള്ളത് ഇവള് എന്തായാലും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷേ ലാസ്റ്റ് കോൾ ചെയ്തിരിക്കുന്ന നമ്പർ നോക്കിയപ്പോൾ ഒരു മെയിലിൻ്റെ നമ്പറാണ്, ഒരു മെയിൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ പ്രകാശ് എന്നോ എന്തോ ഒരു പേരായിരുന്നു. അപ്പോൾ ആ നമ്പർ ഇവള് നേരെ എടുത്തിട്ട് അവളുടെ മൊബൈലിലെ ട്രൂ കോളർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഒരു മായ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഫോൺ നമ്പറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മായ ആണ് ഇയാളെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നതെന്ന് എന്തായാലും ഉറപ്പായി. അപ്പോൾ പിറ്റേ ദിവസം മുതൽ അവളുടെ ക്യാരക്ടർ ചേഞ്ച് ആവുകയാണ്. അവൾ പോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാം യാന്ത്രികമായിട്ടാണ്. പിന്നെ ഒരു ഇഷ്ടം എന്ന് പറയുന്ന സംഭവമേ അങ്ങ് മാറി. ഈ ഇത്ര ഒരു വലിയ ചതി ഇവളടുത്ത് കാണിച്ചതിൻ്റെ എല്ലാ അമർഷവും ദേഷ്യവും സങ്കടവും എല്ലാം അവൾക്കുണ്ട്. പക്ഷേ ഒന്ന് റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. നിലവിൽ ഇതുവരെ പെൺകുട്ടിയിൽ റിയാക്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആകെ മൊത്തത്തിൽ അവൾ വീർപ്പൂട്ടി നടക്കണം. അപ്പോൾ ഇവനെ ചോദിക്കുന്നുണ്ട്, ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം, എന്ത് പറ്റിയത്, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവളൊന്നും വേണ്ടിയില്ല. ഇതുപോലെ തന്നെ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ ഇവൾ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ നേരത്തെ കിടന്ന് ഉറങ്ങിയതായിട്ട് ഭാവിച്ചു. അപ്പോൾ ഫോണിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ നേരെ ചെന്നിട്ട് ഫോണ് വാങ്ങിച്ച് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ഫോണൊക്കെ വലിച്ച് പിടിച്ചെറിഞ്ഞ് അവിടെ മുഴുവൻ സീനുണ്ടാക്കി രാത്രിയിൽ തന്നെ എല്ലാവരും. അപ്പോൾ ഒരു ഒരു താമസിക്കുന്നവരുടെ അടുത്തൊക്കെ ഉള്ളവർ ഈ വലിയ അലർച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് എല്ലാവരും കൂടെ വന്നു. ഇവളതിനിടയ്ക്ക് റൂമടച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ഇതൊക്കെ കാണിച്ചു. അങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടെയൊക്കെ വന്നിട്ട് ഇവളെ രക്ഷിച്ച് പുറത്തിറക്കി. അവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ആവർത്തിക്കില്ല, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞൊക്കെ നോക്കി. പക്ഷെ അവള് അതൊന്നും ജവിക്കൊള്ളാൻ തയ്യാറായില്ല. മാത്രമല്ല വേണ്ട, എനിക്കിനി ഇങ്ങനെ ഒരു റിലേഷനേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി എന്നെ അവളുടെ ഫാമിലിയെ വിളിച്ച് അച്ഛനെ വിളിച്ച് വരുത്തി വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം വീട്ടിൽ പോയതിന് ശേഷം പിന്നെ അവൾ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. അവിടെ തന്നെ വീട്ടിൽ തന്നെ, അവളെ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങ് സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് തന്നെയാണ് ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അവൾ അവളുടെ വീട്ടിൽ തന്നെയാണ്. ഇതിനിടയിൽ ഒരുപാട് തവണ ഹസ്ബൻഡ് കോംപ്രമൈസിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരെയും വെച്ച് ശ്രമിച്ചു നോക്കി, ഫാമിലിയെ എല്ലാവരും ഒക്കെ വന്നിട്ടൊക്കെ നോക്കി ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇതിനിടയിൽ ഇവൾ മറ്റേ പെൺകുട്ടിയെ കണ്ട്, അവിടെയും കുറച്ച് സീനൊക്കെ ക്രിയേറ്റഡ് ആയി, അവരുടെ ഫാമിലിയിലും ചെറിയ ഇഷ്യൂസൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഒരു എന്താ, ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയധികം കൊളീഗ്സുമായിട്ട് അല്ലെങ്കിൽ നഴ്സ് ഫ്രണ്ട്സ് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ ടോക്ക് ചെയ്തപ്പോൾ പലരും ഇവളടുത്ത് ഒരു തവണത്തേക്ക് വേണമെങ്കിലും നമുക്ക് ക്ഷമിക്കുന്നതിൽ കുഴപ്പമില്ല, ഇനി ആവർത്തിക്കില്ല എന്നല്ലേ പറയുന്നത്, നീ വേണമെങ്കിൽ അത് ഒരു ഒരു തവണയും കൂടെ ലൈഫിന് ഒരു ഒരു ചാൻസും കൂടെ, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം എന്നെല്ലാവരും പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പോൾ ഒരു ചെറിയ എന്താ അവന് ഒരു ഇത് കൊടുക്കാമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഈവൻ കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഇവൻ്റെ ഒരു കോണ്ടാക്റ്റും ഇല്ല, അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇവൾക്കിപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവനിൽ നിന്നൊരു റെസ്പോൺസും ഇല്ല. അതുമാത്രമല്ല, ഇവള് ചെറിയൊരു വിഷയങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ വീട്ടിലെ വിഷയങ്ങളുണ്ടായിട്ട് ഈ ഹസ്ബൻഡ് ഇപ്പോൾ ഇടയ്ക്ക് അവളോട് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, നീ അവിടെ പോയി ചെന്ന് വിഷയം ഉണ്ടാക്കി അവളുടെ ലൈഫും കൂടെ ഇല്ലാതെയാക്കി, എനിക്കിപ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ എനിക്കെന്തായാലും നിന്നെ വേണ്ട, ഞാൻ നീ വേണമെങ്കിൽ പോയി കേസ് കൊടുത്തോ, എനിക്ക് ഡിവോഴ്സ് മതി, നീ നിൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കോളാം, ഞാൻ അവളുമായിട്ട് പൊയ്ക്കോളാം എന്ന്. പക്ഷെ അവൾക്കാണെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം. പക്ഷേ അതിന് ഉള്ള ഒരവസരം അവളായിട്ട് തന്നെ ആദ്യമേ ഇല്ലാണ്ടാക്കി. ഇപ്പോൾ ഒന്നും അവളുടെ കൺട്രോളിൽ നിന്നെല്ലാം കൈവിട്ട് പോയി. ഇനിയിപ്പോൾ എന്താണ് ഒരു മാർഗം എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്.
ലക്ഷ്മി ഇൻട്രോ ആയിട്ട് പറഞ്ഞതുപോലെ ഇത് സർവ്വസാധാരണമായ ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ അവിഹിത ബന്ധങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സ്റ്റേഷനറി കടയിൽ നിന്ന് സാധനം കിട്ടുന്നതിനേക്കാളും കൂടുതലും നമ്മുടെ നാട്ടിൽ ചെകഞ്ഞു കഴിഞ്ഞാൽ അവിഹിത ബന്ധങ്ങൾ കിട്ടും. അവിഹിതമെന്ന് പറഞ്ഞാൽ ഹിതമല്ലാത്ത ബന്ധങ്ങൾ, അതായത് ആർക്ക് ഹിതമല്ലാത്തത്, പങ്കാളികളിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഹിതമല്ലായിരിക്കും, ഒരാൾക്ക് ഭയങ്കര ഹിതമായിരിക്കും, അതുകൊണ്ടല്ലേ അവൻ ആ അല്ലെങ്കിൽ അവൾ ആ അവിഹിതത്തിന് പോകുന്നത്, ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ തൻ്റെ പങ്കാളി തൻ്റെ ജീവിതത്തിൽ പങ്കുകൊള്ളാൻ ഉള്ള ആൾ മറ്റൊരു ഇണയോടൊപ്പം പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു പങ്കാളിക്ക് ഒരു പങ്കാളി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ചേർന്നത് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മുടെ സാമൂഹിക ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രണ്ട് ഭാര്യയും രണ്ട് ഭർത്താവും എന്നുള്ള രീതിയൊന്നുമില്ല. പൂർവ്വകാലത്തൊക്കെ അതൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, ചില കാര്യമുണ്ടല്ലേ, മൂന്ന് കൈയുള്ള മനുഷ്യരുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ അവയവങ്ങളൊക്കെ കൂടുതലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട്. അതൊരു പൊതുസമൂഹത്തിൻ്റെ കാര്യമൊന്നുമില്ല, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന് അവരുടെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും എല്ലാം ചേർന്ന് ഒരു കുടുംബം പങ്കാളി എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, രണ്ടുപേർക്കും ജോലിയുണ്ട്. അപ്പോൾ ഈ ജോലിയുള്ള ഇവർ വ്യത്യസ്തമായ സമയത്താണ് ഇവർ വന്ന് ചേരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം ഭാര്യയ്ക്ക് ഏർലി മോർണിംഗിൽ പോകണമെന്നുള്ളതുകൊണ്ട് അവർ കിടന്നുറങ്ങുന്നു, ഭർത്താവ് അതിനുശേഷം കടന്നു വരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ലോക്കൊക്കെ ഉണ്ടാവും, അദ്ദേഹം വന്നിട്ട് അപ്പോൾ ശയിച്ചെടുക്കുന്ന ഭാര്യയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് ഒരു സ്ത്രീയെ കോണ്ടാക്ട് ചെയ്യണം. ആദ്യമേ പറയട്ടെ, ഇവരുടെ പരസ്പര പൂരകമായിട്ടുള്ള ശാരീരിക വീഴ്ച പോലും ഇവിടെ ക്ലിയർ അല്ല എന്നാണ് ആദ്യത്തെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ എനിക്ക് തോന്നിയത്. ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു ഈ ഊടും പാവും എന്നൊക്കെ പറയുന്ന ചില ബന്ധങ്ങളുണ്ട്, അത് തന്നെ ഇവിടെ മിസ്സിംഗ് ആണ്. ഇവർ രണ്ട് ഉദ്യോഗസ്ഥരെ പോലെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണം, ഇവർക്ക് കുട്ടികളില്ല. അതിനെക്കുറിച്ച് ബാക്കിയുള്ള പറയാൻ മൂന്ന് വർഷമായി അവിടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ചില രംഗങ്ങളൊക്കെ കാണുന്നു. ഇവർ രണ്ട് ജോലിക്കാരാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അല്ല, ഇവരുടെ കുടുംബജീവിതം എത്രത്തോളം ഭംഗിയായിട്ട് പോകണമെന്നുള്ള കാര്യം ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. ഔട്ടിങ്ങൊക്കെ പോയിരുന്നു എന്നൊക്കെ പറയുന്നു, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ശരി. എന്നിട്ട് ഈ പുരുഷൻ ഒരു സ്ത്രീയെ അയാൾക്ക് ഇഷ്ടമുള്ളൊരു സ്ത്രീയായിട്ട് സംസാരിക്കുകയാണ്. അർത്ഥമയക്കത്തിൽ ഇത് കേട്ടുകൊണ്ട് ഈ ഭാര്യ ഉണരുന്നു. തീർച്ചയായിട്ടും അവളുടെ ഉള്ളിൽ ആ ഭർത്താവ് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ അത്രത്തോളം പ്രണയം അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടൊക്കെ പൂരകമായിട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി ആകെ സ്തംഭിച്ചു പോയി. സ്തംഭിച്ചു പോയിട്ട് ആ ദിവസം അവൾക്ക് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും അവൾ ആ അയാളുടെ നമ്പറൊക്കെ എടുത്ത് ചികഞ്ഞു നോക്കിയപ്പോൾ ഇന്ന വ്യക്തിയാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്തു, പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ഏതോ ഒരു ദിവസം ഇദ്ദേഹമായിട്ട് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ച് വഴക്കുണ്ടാക്കി ആത്മഹത്യക്കൊക്കെ തുനിഞ്ഞു. സാധാരണ ഞാൻ വിചാരിച്ച ആദ്യത്തെ ആ കാര്യത്തിൽ അവൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സാധാരണ പെണ്ണുങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കാര്യം ഇങ്ങനൊരു സംഭവം നടക്കണ്ട, അതിന് മുമ്പേ ചെന്ന് അവൻ്റെ തലയ്ക്ക് വല്ല വെച്ച് അടിക്കുന്ന സ്വഭാവമാണ്. ഇവൾ ഒരു ദിവസം അവിടെ കരഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടൊക്കെ കിടന്ന് സ്തംഭിച്ച് കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓ കുറച്ചുകൂടി നല്ലൊരാളായിരിക്കും. പക്ഷേ അതിൻ്റെ രണ്ടാം പാർട്ട് വന്നപ്പോൾ മനസ്സിലായി ഇവൾ അടിയുണ്ടാക്കി ആകെ കൂടി ആ അന്തരീക്ഷത്തെ നശിപ്പിച്ചു വന്നു. നോക്കൂ, ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന പാർട്ടാണിത്. അതായത് നമ്മുടെ പങ്കാളി, അതായത് ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ ആള് റോങ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ ചെന്ന് പെടുകയാണ്. നമുക്ക് സംശയമാണ് അവിടെ റോങ് നടന്നു എന്ന്. ചിലപ്പം ചില റൊമാൻറ്റിക് ആയിട്ടുള്ള വേർഡ്സ് കേട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വാർത്തകളെ നമുക്കിവിടെ അറിയൂ. അത് എത്രത്തോളം ആ ബന്ധത്തിൻ്റെ ഗാഠത പോയിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരു തെളിവ് പോലെ എന്തോ കാര്യങ്ങൾ കിട്ടി. ആദ്യം ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഇതിനെ ഒരു അവധാനതയോടുകൂടി ക്ഷമയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു രോഗം വരാം. രോഗം വരുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിരിക്കും ഡോക്ടർ പറയുന്നത്. ആദ്യം എന്താ പറയുക, ഒരു പനി വരണമെങ്കിൽ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഈ രോഗത്തിനോട് പൊരുതാനുള്ള ഒരു അവസ്ഥ.
സാധാരണ ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഞാനൊക്കെ വിചാരിച്ചത് അവൾ ആദ്യത്തെ ദിവസം തന്നെ റിയാക്ട് ചെയ്യുമെന്നാണ്. പക്ഷെ ആദ്യം
സത്യം ഞാനും അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണല്ലോ, ചട്ടി കലമൊക്കെ പറന്നു പറന്നു പോകുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികം. പക്ഷെ ഈ പെൺകുട്ടി ആദ്യമേ ഇത് ഒരു
അവള് ആദ്യത്തത് ചിലപ്പോ അങ്ങനെ ഇത് ഒരു അവസരവും കൂടെ അവള് കൊടുത്തതായിരിക്കും, അവളുടെ കണ്ണിൽ അവള് ഒരു അവസരവും കൂടെ വീണ്ടും കൊടുക്കുന്നു എന്നുള്ളതായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തോന്നുന്നു. പിന്നീടും ഇത് ആവർത്തിച്ചപ്പോഴായിരിക്കും അവളിലുള്ള
തെറ്റാണ് ഇവളുടെ മനസ്സിൽ ഇത് കിടന്ന്
മുറുകയായിരുന്നു.
അല്ലാതെ അവള് പ്രതികരിക്കുക അവക്ക് അപ്പോഴും വയ്യാതെ ഈ പറഞ്ഞല്ല സ്തംഭനം എന്ന് പറയുന്ന വാക്ക് ഓക്കെ എങ്ങനെ പ്രതികരിക്കണമെന്നൊന്നും അറിയാതെ
പിന്നീട്
ചിന്തിച്ച് കൂട്ടി ചിന്തിച്ചു കൂട്ടി വെറുപ്പൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അതിന്റെ ഒടുവില് ഇവള് പല പല പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടാണ് പിന്നീട് എന്ത്
ചെയ്യുക.
ഈ സമയത്ത് ഞാൻ പറഞ്ഞു വരുന്ന ലക്ഷ്മി ഇതാണ്, ഒരു ഇത് ഏതൊരു കുടുംബത്തിലും നടക്കാം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് രാത്രി ഇരുന്ന് ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലക്ഷ്മി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അടിക്കാനും പാടില്ല, ഒന്നും ചെയ്യില്ല. ലക്ഷ്മി അത് അവധാനത്തോടുകൂടി അല്ല ഒന്ന് അത് ഒരു എന്താ പറയണ്ടേ അതിനെങ്ങനെ കൈകാര്യം ചെയ്യും ലക്ഷ്മിയാണെങ്കിൽ ഈ സിറ്റുവേഷൻ. അത് തന്നെ പറയാം, എൻ്റെ അടുത്ത് പറയാം എങ്ങനെ കൈകാര്യം ചെയ്യും.
എന്തോന്നു
ഇങ്ങനെ ഒരു കോൾ വരുന്നു, ലക്ഷ്മി എങ്ങനെ കൈകാര്യം ചെയ്യും ഞാൻ പറയാം അതിന് മുമ്പേ. ലക്ഷ്മി
എന്തായാലും പറയട്ടെ, ഒരു 100 കോൾ അങ്ങനെ വരുന്നുണ്ടായിരിക്കും. ഞാൻ പിന്നെ വിട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല.
അതൊക്കെ തമാശക്ക് പറയുന്നതാണ്. ലക്ഷ്മി അങ്ങനെയൊന്നും എങ്ങനെയാന്ന് പറയാലോ, ഇങ്ങനെ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഭാര്യയായിട്ട് ഭർത്താവായിട്ട് ആ ഒരു കോൾ നമുക്ക് പൂർണ്ണതയില്ല. ഇതെന്താണ് ഏതാണ് നമുക്ക് തുരയുണ്ട് ഇത് എന്താണെന്ന് അന്വേഷിക്കാനും. പക്ഷെ അതിന് മുമ്പ് തൻ്റെ പങ്കാളി ഒരു റോങ്ങിലേക്കാണ് ചെന്ന് ചാടുന്നത് എന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും അവിടെ പൂർണ്ണമായ ക്ഷമ നമ്മൾ കാണിച്ചിരിക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടെറിഞ്ഞ് കളയാനുള്ള അത്രയും നാൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും നല്ല വിഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു വ്യക്തിയായിരുന്നു ഈ പങ്കാളി. ഈ പങ്കാളിക്ക് അവിടെ ഒരു റോങ്ങായിട്ട് ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. ആ തെറ്റ് പറ്റിയിരിക്കുന്നത് നമ്മളിൽ നിന്ന് മറച്ചു പിടിച്ചൊക്കെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചിലര് നമ്മൾ നടന്നു പോകുന്ന നമ്മുടെ അടുത്ത് ബഹുമാനം ഉണ്ടെങ്കിൽ സിഗരറ്റ് എടുത്ത് ഒക്കെ വലിച്ചുകൊണ്ടിരിക്കും കലങ്കിൻ്റെ അടുത്ത്. നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് പുറകിലോട്ട് വെച്ചിട്ട് ചിരിച്ചുണ്ടൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ പിറ്റേ ദിവസം നമ്മളത് കണ്ടിട്ട് ആവാം മറച്ചു പിടിക്കണ കണ്ടിട്ട് നമ്മളടുത്ത് എന്തോടാ നീ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആ ചമ്മലോടെ ചിരിച്ചിട്ട് ചിലപ്പോൾ സിഗരറ്റ് കൊണ്ട് അങ്ങ് കടന്നു പോകും. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ അവനെ കാണുമ്പോൾ അവൻ കലങ്ങിൻ്റെ പുറത്തിരുന്ന് നമ്മളെ കണ്ട മൈൻഡ് ചെയ്യാതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യത്തെ ദിവസം നമുക്ക് ബഹുമാനം തന്നു, രണ്ടാമത്തെ ദിവസം മുതൽ അയാൾ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള തോന്നലിൽ അയാൾ പിന്നെ നമുക്കൊരു മൈൻഡൊന്നും തരില്ല. ഇതുപോലെയാണ് ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെടുമ്പോൾ എൻ്റെ പങ്കാളി ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടിയൊക്കെയാണ് ഈ ആളെ ഒന്ന് രക്ഷിച്ചെടുക്കണം എന്നുള്ള മനോഭാവം. എല്ലാത്തിനെയും ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല, നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള പങ്കാളിയായിരിക്കണം എല്ലാ തരത്തിലും. ഒരു തരം എന്താ പറയുക,
അങ്ങനെ റോങ്ങിലോട്ട് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അത്തരം കാര്യമില്ല. വേറൊരാൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇവരെ അടർത്തി കൊണ്ടുവന്നാലേ പറ്റൂ എന്നുള്ളത് ഉറപ്പുണ്ട് എങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് കളഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ.
അടികൂടുക, ആത്മഹത്യ ഭീഷണി നടത്തുക, ഇതൊക്കെ ചിലപ്പോഴേ നമ്മൾ പറയേണ്ട ഈ വ്യക്തിക്ക് ഒരു പകയുണ്ടാവും. കാര്യം അപ്പോൾ കുറെ ആൾക്കാർ വരും. ഈ സമൂഹത്തിൽ അത്രയും നാൾ നല്ല പേരുണ്ടായിരുന്ന പങ്കാളിയാണ്, അതാണ് പെണ്ണാവട്ടെ, ആ വ്യക്തിയുടെ പേര് ഇത്രയും സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാവരുടെ മുന്നിൽ ഇയാൾ നാണം കെടും. ഈ വ്യക്തി സ്ത്രീയാ പുരുഷാവട്ടെ നാണം കെടും. നാണം കെട്ട് ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ പറയും നിനക്ക് വേറെ തൊഴിലില്ലെന്ന്, ഇത്രയും നല്ല പെണ്ണുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ചിലപ്പോൾ കയ്യേറ്റം വരെ ചെയ്തു എന്ന് വരാം. അപ്പോൾ ഈ ആളിലൊരു റിവഞ്ച് ഉണ്ടാവും, എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഈ ബന്ധം പൂർണ്ണമായി ആ ചങ്ങലയേറ്റ് പോകാനുള്ള സാധ്യത കൂടുതൽ. ചില കേസുകളിൽ മാത്രമാണ് അയാളത് മാപ്പൊക്കെ പറഞ്ഞ് അവിടെ കോംപ്രമൈസ് ആവുന്നത്.
ചിലത് വേറെയും ഉണ്ടായിരിക്കാം കേട്ടോ, ചിലത് എന്താണ് ഇവരുടെ ചിലപ്പോൾ ഇവരുടെ മണി മാത്രമായിരിക്കും ഉദ്ദേശം, ഇവരിൽ നിന്നുള്ള ഫിസിക്കൽ റിലേഷനൊന്നും താല്പര്യം ഇല്ലാണ്ട് പുറത്ത് ചാടി പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇതിൽ ഇവരെ ഒരു യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അത്തരം ആൾക്കാരുമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കണോ എന്നല്ല പറയുന്നത്, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് തള്ളിക്കളഞ്ഞ് മാറുന്നതിന്
അല്ല ലക്ഷ്മി, നമ്മൾ പറഞ്ഞ പർട്ടിക്കുലർ വിഷയത്തിൽ ഇവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആയിരുന്നു, നല്ല അതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പർട്ടിക്കുലർ വിഷയത്തെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, അല്ല ഒരു പൊതുസമൂഹത്തിൽ വരുന്ന കേസല്ല പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ പരസ്പര പൂരകമായിരുന്ന വ്യക്തികൾ തമ്മിൽ ഒരു ഒരു വിഷയം കണ്ടു എന്ന് പറഞ്ഞാൽ അല്ല എന്നും അടിയും കൂടി അവക്ക് അഞ്ച് പുരുഷന്മാരുമായിട്ട് ബന്ധമെന്ന് ഇയാൾക്കറിയാം, ഇയാൾക്ക് നാല് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ പത്ത് പെണ്ണുങ്ങളുമായിട്ട്
ബന്ധമുണ്ടെങ്കിൽ
അതെ അതെ അത് ഗവൺമെന്റ് അല്ല, അതൊരു പൊതു കോടതി വിധിയാണ്, അത് ഒരു സമൂഹത്തിലെ നാട്ടിൽ
ഗവൺമെന്റ് എന്തായാലും വന്നിട്ട് നിങ്ങളെ തെറ്റുകാരാണെന്നൊന്നും പറയാൻ പോകുന്നില്ല.
അല്ല അത് അത് വേറെ വിഷയം, അത് നമുക്ക് വേറെ ടോപ്പിക്കിൽ പറയാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ കലാപമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം പരസ്പരം തുറന്ന് ഇതിനെ സംസാരിക്കണം. ഇത്തിരി ദേഷ്യപ്പെട്ടോ വഴക്ക് പറഞ്ഞോ, പക്ഷെ നാട്ടുകാരെ മുഴുക്കെ വിളിച്ച് കാണിച്ച് ആത്മഹത്യ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടത്തരുത്. പകരം ഷൗട്ട് ചെയ്തോ, ശക്തമായി തന്നെ ഭാഷയിൽ പറഞ്ഞോ, യാതൊരു
കുഴപ്പമില്ല,
പാടില്ല, ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇത് പാടില്ല എന്നുള്ള രീതിയിൽ അയാളെ താക്കീത് ചെയ്തോ അല്ലെങ്കിൽ അവളെ താക്കീത് ചെയ്തോ. പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടുന്ന പങ്കാളിയാണെങ്കിൽ, ഇനി ഇവൻ അല്ലെ എവിടെയെങ്കിലും പോയാൽ എനിക്ക് കുഴപ്പമില്ല, ഇവിടെ എവിടെയെങ്കിലും പോയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ബന്ധമല്ല, നിങ്ങൾക്ക് പരസ്പരം ഇനിയും വേണമെന്നുള്ള ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് ബഹളങ്ങൾ നാട്ടുകാരെ അറിയിക്കുക ഉണ്ടാക്കരുത്. പകരം രണ്ടുപേരും ടേബിളിൽ മാക്സിമം ശാന്തമായിട്ട് ഈ വിഷയത്തെ പറഞ്ഞ് സംസാരിച്ച്, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെ സംസാരിക്കാൻ പറ്റുന്ന മൂന്നാമതൊരാളെ നിങ്ങൾക്ക് ആ ചിലപ്പം പറഞ്ഞ് നിങ്ങൾ പൊട്ടിത്തെറിച്ചു പോകും. പറഞ്ഞ് ആ ടേബിളിന് മുന്നിൽ ഇരുന്ന് സംസാരിച്ച് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്ത് ആ ബന്ധത്തെ അവിടെ വെച്ച് കട്ട് ചെയ്താൽ ഇത്രയും തലയ്ക്ക് പിടിച്ച ഈ ആദ്യം വ്യാധി അവിടെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് മറ്റൊരാളിലേക്ക് പറഞ്ഞില്ല, തൻ്റെ മാനമൊന്നും പോയില്ല എന്നുള്ളൊരു ഇത് ആ പങ്കാളിക്കും ഇയാളെടുത്ത് കൂടുതൽ ഇൻറ്റിമസി കൊടുക്കാൻ കാരണമാകും. എല്ലാവരും അങ്ങനെ ഉണ്ടാവണമെന്ന് ഇവിടെ എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരും ഓരോ സ്വഭാവം ഒന്നും ആയിരിക്കില്ല, എന്നാലും കോമൺ ആയിട്ട് കാണുന്ന
അല്ല, നമ്മള് ഒരു ചാൻസ് നമുക്ക് കൊടുക്കാന്നുള്ളത് പോലെ തന്നെ ഈ ഒരു സംഭവം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിലല്ലേ സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച്.
ഇത് പിന്നീട് ഈ വിഷയം ആവർത്തിക്കാമെങ്കിൽ അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വിഷയം നിൽക്ക് ഞാനത് പറഞ്ഞോട്ടെ, ഈ വിഷയം ഒന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് പ്രേരണ കൊടുക്കുന്ന പങ്കാളിയുണ്ട്. ഭർത്താവ് എപ്പോഴും ഫോൺ ചെയ്താലും പറയും ആ മറ്റവളെ വിളിക്കുക തന്നെയല്ലേ, മറ്റവളെ വിളിക്കുക തന്നെയല്ലേ, മറിച്ചവളെ വിളിക്കുക തന്നെയല്ലേ എന്ന് പറഞ്ഞ് അയാൾക്ക് സ്വയം കൊടുക്കാൻ, അയാളെ വെറുതെ കുത്തി നോവിച്ച് അല്ലെങ്കിൽ അവളെ കുത്തി നോവിച്ച് അവളെ വീണ്ടും വീണ്ടും ഉള്ള ബന്ധങ്ങളിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതാണ്
ഇതിപ്പോ ഒരു പുരുഷന്റെ വിഷയം ആയപ്പോഴത്തേക്കാണ് ഈ ഒരു രീതിയിലുള്ളത്. സ്ത്രീ ആയിരുന്നു ഇത് സംഭവിക്കുന്നത് എങ്കിൽ ഈ രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചേർത്ത് ചിലരുണ്ട് ചാടിപ്പോയ ഭാര്യയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് എങ്ങനെയെങ്കിലും അവളൊന്ന് വന്നാ മതി എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ
പറയുന്നത്. സ്ത്രീ പോയാലും ശരി, അതൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പൊ പല വിഷയങ്ങളില്, എന്താ പറയാ, കീ ചെയിൻ കൊടുത്ത് ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന ഒരുപാട് സംഘങ്ങളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഭാര്യയുടെ അടുത്ത്, പുരുഷന് സ്ത്രീയോടത്തും ക്ഷമിക്കാം, സ്ത്രീക്ക് പുരുഷനോട് ക്ഷമിക്കാം.
ഇതേ വിഷയത്തിൽ തന്നെ ഇപ്പൊ ഇവിടെ ഒരു സ്ത്രീയും ഉണ്ട്, ആ ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ടുള്ള മായ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഹസ്ബൻഡ് അംഗീകരിക്കാൻ തയ്യാറല്ല, അയാൾ വിട്ടുപോയി എന്നാണ് പറയുന്നത്.
ലക്ഷ്മി, ഇത് പൊതുസമൂഹത്തിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഈ ഫോൺ വന്നു കഴിഞ്ഞാൽ അടി തന്നെയാണ് നടക്കുന്നത്. ഇവിടെ അങ്ങനെ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എല്ലാരും ചെയ്യും പോലെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോയിൽ നമ്മൾ ഇത് രണ്ടുപേരും സംസാരിച്ചിട്ട് കാര്യമില്ല.
ഇത്തരം ഒരു വിഷയം ആകുമ്പോഴത്തേക്കും വളരെ വളരെ എന്താണ് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. അത് ഓരോരുത്തരുടെ ഇമോഷൻസും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. പല ആൾക്കാരും പല ഹൈപ്പർ ഉള്ളവരായിരിക്കും, ചിലർ പെട്ടെന്ന് റിയാക്റ്റീവ് എന്നായിരിക്കും, ചിലർക്ക് ഒന്നിനും റിയാക്ട് ചെയ്യാൻ കഴിവില്ലാത്തവരായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം.
തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷേ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്,
എപ്പോഴും ഭർത്താവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണെങ്കിലും എല്ലാത്തിനും അയാളാണ് ഇതെന്ന് പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ ചിലപ്പം സാധിക്കണമെന്നില്ല. ഇതിപ്പോൾ ഇവൾ ഇൻഡിപെൻഡന്റ് ആണ്, നഴ്സാണ്, അവൾക്ക് അവളുടേതായിട്ടുള്ള മണി ഉണ്ട് എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഇറങ്ങിപ്പോയി. ഇത് എന്താണ്, ഒരു വിവാഹിതയും എന്നാൽ ജോലി ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്, ഭർത്താവിനെ തന്നെയാണ് ഇതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്ന വാക്കിനും അവൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻസിനും ഭർത്താവിൻ്റെ അടുത്ത് അത്രത്തോളമേ വില ഉണ്ടാവുള്ളൂ. അയാളെ നിനക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് പോടി എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, അവൾക്ക് പിന്നെ ഒന്നും പറയാനില്ല.
ആണ് ലക്ഷ്മി, ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് സമൂഹത്തിൽ പൊതുവിൽ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് അടികളാണ്. ഈ അടികളുണ്ടാകാതെ ഇങ്ങനെ ഒരു പരമാവധി പങ്കാളികൾ തമ്മിൽ പൂർണ്ണ വിശ്വാസ്യത പുലർത്തുക. ആദ്യം വിശ്വാസ്യത പുലർത്താത്ത അവരാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു പെട്ടാൽ അടിയുണ്ടാക്കി പിരിഞ്ഞു പോകാതെ അതിനെ, ഞാൻ പറയുന്നത് ഒരു രമ്യതയിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സൊക്കെ അല്ലാക്കേണ്ടി വരും ആ സമയത്ത്. എങ്കിലും തൻ്റെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു 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 തവണത്തേക്ക് നമുക്ക് ഒരു എന്താ പറയണ്ടേ, ആ അന്തരീക്ഷത്തെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഒരു ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയ്ക്കല്ലാതെ ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം എന്താ പറഞ്ഞാൽ, ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞ് പലരും പറഞ്ഞു കഴിഞ്ഞ ശേഷം ഈ പെൺകുട്ടി ഇയാളെ വേണമെന്ന് തോന്നി. അതാണ് പറഞ്ഞത്, ഈ വഴക്കുണ്ടാക്കി പോണ എല്ലാണോ അവസാനം പറയും, ഡിവോഴ്സിന്റെ വരെ വക്കിലെത്തിയിട്ട് ആരെങ്കിലും ഒക്കെ പറഞ്ഞു വെക്കാം, അവിടെ ചെല്ലുമ്പോൾ കൗൺസിലിംഗ് ചെയ്തിട്ട് പറയും ആ ഇനി ഒന്നിച്ച് താമസിക്കും, വീണ്ടും തിരിച്ചു വരും. ആ നാട്ടിൽ മുഴുക്ക നാറി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഈ പറയുന്നത്.
മാക്സിമം പറയാൻ പറ്റുന്നതിന്റെ എല്ലാ മോശം കാര്യങ്ങളും പരസ്പരം എന്താണ് അവർക്ക് മാത്രം അറിയാന്നുള്ള പല റീസൺസും പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഈ പങ്കാളികൾക്ക് മാത്രം അറിയാന്നുള്ള അതെല്ലാം നാട്ടുകാർ അറിഞ്ഞു തീരും. അപ്പൊ പിന്നീട് കഴിഞ്ഞാല് ആ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിലെല്ലാം നിങ്ങളങ്ങ് അപഹാസ്യരാവുകയാണ്. അതൊരു റൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം ഇല്ലെങ്കിൽ അതോടുകൂടി
നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു മനസ്സ് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇയാളെ നമുക്ക് വേണം എന്ന് ശക്തമായി നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ ഈ പറഞ്ഞ മാതിരിയുള്ള റിയാക്ഷൻ ആയിരിക്കരുത് എടുക്കേണ്ടത്. അത് സൗമ്യതയോടുകൂടി നമ്മളെ ഇവരെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ, ഞാനിത് ക്ഷമിച്ചതിന് ശേഷം ഇയാളെ തിരിച്ച് എന്നെ
കൂടെ ഭയങ്കര പ്രതികാരവും ഭയങ്കര
റിയാക്ട് ചെയ്യട്ടെ എന്നാണ് ഞാനും പറയുന്നത്.
പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മാക്സിമം ശാന്തമായിട്ട് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്ന ലക്ഷ്മിക്ക്
മനസ്സിലാവുന്നില്ല.
ലക്ഷ്മിയുടെ മനോഭാവം വെച്ച്
പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുണ്ട്. ഞാൻ ഇച്ചിരി അമ്മിക്കല്ല കൊടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്നത്
അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. അതായത് നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഞാനും ലക്ഷ്മിയും അടക്കം എല്ലാവർക്കും ദേഷ്യം തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ പൊട്ടിത്തെറിച്ച് അവളൊരു സീൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമില്ല. പലപ്പോഴും ലൈഫ് വേറെ കുത്തഴിഞ്ഞു പോകും. നന്നായിട്ട്, അതായത് ഒന്ന് ക്ഷമിച്ച് എന്താ പറയണ്ടേ, ആ രംഗത്തെ നന്നായിട്ട് കീപ്പ് ചെയ്തിരുന്നെങ്കിൽ പല വ്യക്തിബന്ധങ്ങളും, അതായത് ഡിവോഴ്സിലൊക്കെ ഒന്ന് കലാശിക്കാതെ നമുക്ക് സംരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാര്യം ഡിവോഴ്സിൽ കലാശിച്ചതിന് ശേഷം എന്ത് ചെയ്യുമെന്നറിയുമോ, കുറേ കാലം ഇങ്ങനെ നിൽക്കും. ഇയാൾ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഡിവോഴ്സ് ചെയ്യണം, അവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർക്കും പെണ്ണുകെട്ടണ്ടേ അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഇവരിങ്ങനെ ഇരുന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ ഇവരുടെ എല്ലാ സമ്മർദ്ദത്തിനും കഴിഞ്ഞ് വിവാഹം കഴിക്കും. വിവാഹം കഴിക്കുമ്പോൾ ചിലപ്പം മുമ്പത്തെ ആളിനേക്കാളും മോശമായിരിക്കും. എന്നാലും അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് തുടങ്ങും. അവിടെ പിന്നെ ഒന്നും പറയില്ല, എൻ്റെ നാട്ടുകാരുടെ വായിരിക്കുന്നതെല്ലാം കേൾക്കും. അതുകൊണ്ട് എന്നാൽ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം പറ്റിപ്പോയി, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ നേരിടും എന്ന് ഒരു ചിന്ത എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മളെപ്പോഴും എന്താ, നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കണം എന്തിനാ, കുത്തിവയ്പ്പ് എന്താ എടുക്കുന്നത്, ഒരു രോഗം വരുമ്പോൾ അത് പ്രതിരോധം വരെ. അതുപോലെ തന്നെ ഒരു കല്യാണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും സുഖവും സന്തോഷവും മാത്രമാണെന്ന് പറയരുത്. രോഗവും പ്രതിസന്ധികളും ഇതുപോലത്തെ കാര്യങ്ങളും ചിലപ്പോൾ വന്നു ചേരാമെന്നും കരുതണ്ടേ.
മനുഷ്യനെന്ന് പറയുന്നത് ഒരു അനിമൽ എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടത്. മൃഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ തൃഷ്ണകളും എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എല്ലാം അടക്കി ജീവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാരിൽ ഇത്തരം ഓവർ റിയാക്ഷൻസ് ഉണ്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ ചിലപ്പം ചെയ്യാം. അത് തിരുത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ ശ്രമിക്കുക. അല്ലാത്തവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഇതിപ്പോൾ ഈ പെൺകുട്ടിക്ക് തിരിച്ച് വേണം, തൻ്റെ ലൈഫ് അയാളെ തിരിച്ച് വേണമെന്നുള്ളതും ഉണ്ട്.
ഇവിടെ എനിക്കൊന്ന് പറയാൻ ആദ്യമേ ആകാമായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക, ഒരു കൗൺസിലറുടെ ഒക്കെ മുന്നിൽ പോയിട്ട് സംസാരിച്ച്
പരസ്പരം
ഒരു ബെഞ്ചിന്റെ മുന്നിൽ ഇരുന്ന് ആദ്യം സംസാരിച്ച് തീർക്കേണ്ടുന്നത് പോലെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നാളുള്ള കാര്യങ്ങൾ പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിച്ച് ഒതുക്കാവുന്ന കാര്യം.
പെൺകുട്ടിയുടെ ലൈഫിലും എന്തൊക്കെയോ കുറച്ച് ഇതുണ്ട്. അതും വേണമെങ്കിൽ ഇവളും കൂടെ ഇടപെട്ട് വേണമെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഹസ്ബൻഡിനുമായിട്ട് സംസാരിച്ച് ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞ് അവളുടെ ലൈഫും കൂടെ സെക്യൂർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഒരു ലൈഫ് ഇവക്ക് തിരിച്ച് ചിലപ്പം കിട്ടിയാലായിട്ട് സോഫ്റ്റ് കോർണറിന്റെ പേരിലാണ്.
ഈ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് മിസ്റ്റേക്ക് പലർക്കും കണ്ടുപിടിക്കാൻ
പറ്റും. ഇത് ഒരിക്കലും അംഗീകരിക്കാത്തവർ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ചാൻസ് കൊടുക്കും, അല്ലെങ്കിൽ ആ സമയത്ത് സോഫ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ പലരും എന്തായാലും അയ്യോ
ഈ അല്ല, ഈ ഒരു സിറ്റുവേഷനിൽ ഇത് മാത്രമാണ് ഏറ്റവും അഭികാമം. ഇതിൽ ഇതിൽ അപ്പുറം ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആർക്കെങ്കിലും ഉള്ളിലുണ്ട്? ഈ ശാന്തമായിട്ട് ഈ കാര്യത്തെ അവധാനതയോടെ നേരിടണമെന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റിൽ മാറ്റി എന്തെങ്കിലും ഒരു പോയിന്റ് ആർക്കെങ്കിലും പറഞ്ഞുതരാണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരൂ, ഞാൻ 10 പേരെടുത്ത് അത് പറയാം, അല്ലെങ്കിൽ 1000 പേരെടുത്ത് പറയാം.
ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇത്തരം വിഷയങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇത്ര നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഉപകാരപ്പെടും.
തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പറഞ്ഞു കൊടുക്കാൻ എനിക്കെപ്പോഴും പറയാം, ക്ഷമയോടുകൂടി കാര്യത്തെ നേരിടൂ എന്നാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ പഠിച്ചു വച്ചിരിക്കുന്ന മാർഗം. പലരും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ലൈഫിനെ സെക്യൂർ ആക്കിയിട്ടുണ്ട്, നന്നാക്കി കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം തിരുത്തിക്കൊണ്ടുവരാൻ, അത് സംസാരിച്ച് അതിനെ തിരുത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അത് അതിനൊരു ബോംബായിട്ട് പൊട്ടിച്ച് കളയായിരുന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ അവിടെ വെച്ച് തടുത്ത് നമുക്ക് ആ പങ്കാളിയെ തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു. പിടിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻ ഇത്ര തന്നെയാണ്. ലക്ഷ്മിക്കും വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ
ഇതെനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മള് നമ്മുടെ ജീവിതമാണ് ഒരു ലൈഫേ ഉള്ളൂ. നമ്മുടെ പങ്കാളിയെ നമുക്ക് വേണമെന്നുണ്ട് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് എങ്കിൽ നമ്മൾ ഇച്ചിരി സൗമ്യതയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം വീണ്ടും പോയി കഴിഞ്ഞാലും നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പലതും ഒരു സെക്കൻഡ് ചാൻസ് ആവാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും.
തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ,
ആർ ജെ ലക്ഷ്മി,
നമസ്കാരം.